നോബൽ ജേതാവിന്റെ പ്രവചനം സംഭവിക്കുന്നു. 3% മാത്രം കത്തോലിക്കരുള്ള നോർവേ എന്ന രാഷ്ട്രം, അവിടുത്തെ ഒരു കൊച്ചുപട്ടണം. സ്വന്തം കുടുംബാംഗങ്ങളും അമ്മാവന്മാരും അമ്മായിമാരും കസിൻസും മറ്റൊരു ഫിലിപ്പിനോ നോർവീജിയൻ കുടുംബവുമല്ലാതെ കത്തോലിക്ക വിശ്വാസികളായി മറ്റാരുമില്ല. എന്നിട്ടും ഉറച്ച കത്തോലിക്ക വിശ്വാസം പുലർത്തി ജീവിക്കുക എന്നത് അല്പം ക്ലേശകരം തന്നെയായിരുന്നു. പക്ഷേ മത്തിയാസ് ബ്രൂണോ ലീഡം ഇന്നാൾ വരെയും വിശ്വാസത്തിൽ ഉറച്ചു നിന്നു. എന്ന് മാത്രമല്ല, ഇന്ന് മത്തിയാസ് വെറും മത്തിയാസ് അല്ല, ഡീക്കൻ മത്തിയാസ് ലീഡമാണ്. വല്ലാതെ മോഹിപ്പിച്ചപ്പോൾ, കുട്ടിക്കാലം ഓർക്കുകയാണെങ്കിൽ താൻ ഒരു പുരോഹിതനായി തീരുമെന്ന് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന കാര്യങ്ങൾ വളരെ കുറവായിരുന്നുവെന്ന് മത്തിയാസ് പറയുന്നു. മെറ്റാലിക് ബാൻഡിൽ ഡ്രമ്മറാകണമെന്നും അല്ലെങ്കിൽ പ്രൊഫഷണൽ സ്കേറ്റിംഗ് താരമാകണമെന്നും ഒക്കെയായിരുന്നു മോഹങ്ങൾ. നീട്ടിവളർത്തിയ മുടിയും എപ്പോഴും കൂടെ കരുതുന്ന സ്കേറ്റ് ബോർഡും ഒക്കെയായിരുന്നു അന്നത്തെ പ്രത്യേകതകൾ. എങ്കിലും അന്നും വിശ്വാസം ശക്തമായിരുന്നു. അൾത്താരബാലൻ എന്ന തന്റെ ഉത്തരവാദിത്വം നിറവേറ്റാൻ എപ്പോഴും ഉത്സുകൻ. സ്കേറ്റ് ബോർഡിൽ കയറി ദേവാലയത്തിലെത്തിയാൽ താമസിയാതെ തന്നെ അൾത്താര ശുശ്രൂഷകന്റെ വസ്ത്രമണിഞ്ഞെത്തുന്ന മത്തിയാസ് ഒരു അപൂർവ കാഴ്ച തന്നെയായിരുന്നു. പ്രായത്തിന്റെ ഒരു ഘട്ടത്തിൽ സാധാരണ ഉണ്ടാകാൻ സാധ്യതയുള്ള, ഇതിനോടൊന്നും താല്പര്യമില്ലാത്ത ഒരു ഇടവേളയിലൊഴികെ ബാക്കി എല്ലാ കാലത്തും തിരുസഭയും വിശുദ്ധകർമ്മങ്ങളും മത്തിയാസിനെ ആകർഷിച്ചിരുന്നു. പിന്നീട് പൗരോഹിത്യം തന്നെ വല്ലാതെ മോഹിപ്പിച്ചുവെന്നാണ് ഡീക്കൻ മത്തിയാസിന്റെ വാക്കുകൾ. എല്ലാ തരത്തിലുമുള്ള മനുഷ്യരുടെയും എല്ലാത്തരം സാഹചര്യങ്ങളിലും പുരോഹിതർ സന്നിഹിതരാകുന്നത് പൗരോഹിത്യത്തിന് ഒരു നായക പരിവേഷം നൽകി. മത്തിയാസിന് പരിചിതരായ വൈദികരെല്ലാം യേശുവിനെ എങ്ങനെ അനുകരിക്കാമെന്നതിന് മികച്ച ഉദാഹരണങ്ങളായിരുന്നു. അതേസമയം മറ്റു മനുഷ്യരെ പോലെ തന്നെ തങ്ങൾക്കും ബലഹീനതകളും കുറവുകളും ഉണ്ടെന്നത് സത്യസന്ധമായി അംഗീകരിക്കുന്നവരുമായിരുന്നു. ബ്രഹ്മചാരിക്ക് ഇത് കിട്ടുമോ? വൈദികരും സന്യസ്തരും അനുഭവിക്കുന്ന ആനന്ദം മത്തിയാസിൽ വലിയ ജിജ്ഞാസ ഉളവാക്കി. അവർ പ്രകടിപ്പിക്കുന്ന ആനന്ദം മറ്റുള്ളവരിലേക്കും പടരുന്നതും മത്തിയാസിനെ വളരെ ചിന്തിപ്പിച്ചു. പണവും പ്രശസ്തിയും ലൈംഗികതയുമാണ് സന്തുഷ്ട ജീവിതത്തിന് വേണ്ട വിഭവങ്ങളെന്ന് ആധുനിക സംസ്കാരം പഠിപ്പിക്കുമ്പോൾ ഇതെല്ലാം വേണ്ടെന്ന് വെച്ചിട്ടും ഈ വൈദികരും സന്യസ്തരും ഇത്ര ആനന്ദത്തോടെ ജീവിക്കുന്നത് എങ്ങനെയെന്ന് ചിന്തിക്കാതെ വയ്യായിരുന്നു. കാരണം അവരിൽ കണ്ടത് ആഴത്തിലുള്ള യഥാർത്ഥ ആനന്ദവും സമാധാനവുമായിരുന്നു. മാത്രമല്ല, അതവർ കണ്ടുമുട്ടുന്നവരിലേക്കും പടർത്തുകയും ചെയ്യുന്നു. എന്നാൽ ഇതേ സമയം മത്തിയാസിന് ഒരു കൂട്ടുകാരിയുണ്ടായിരുന്നു. അവളെ വിവാഹം ചെയ്ത് 9 മുതൽ 5 മാത്രമുള്ള ജോലിയും ചെയ്ത് സന്തുഷ്ട കുടുംബജീവിതം നയിക്കണമെന്നാണ് കരുതിയിരുന്നത്. പക്ഷേ വൈദികരുടെ ആനന്ദം അവനെ വളരെയേറെ ആകർഷിച്ചു. എവിടെ നിന്നാണ് അവർക്കിത് ലഭിക്കുന്നത്? എനിക്കും ഇത് വേണം. അതായി മത്തിയാസിന്റെ ചിന്ത. ബ്രഹ്മചാരികളായി ജീവിച്ചിട്ടും ഈ ആനന്ദം എങ്ങനെയുണ്ടാകുന്നു? ദിവസം മുഴുവനുമുള്ള ശുശ്രൂഷകൾ കഴിഞ്ഞ് തിരികെ പ്രതീക്ഷയോടെ വരാൻ ഭാര്യയോ മക്കളോ ഇല്ല. ഇങ്ങനെ നോക്കുമ്പോൾ ഏകാന്തതയും അസ്വസ്ഥതയും സമ്മാനിക്കുന്ന ഒന്നായി മാത്രമേ എനിക്ക് ബ്രഹ്മചര്യത്തെ കാണാനായുള്ളൂ. അതിനാൽ വൈദിക വിളി വിവേചിച്ചറിയുന്നത് അവിടെ തീർന്നു എന്ന് ഞാൻ കരുതി, മത്തിയാസ് പറയുന്നു. എല്ലാം മാറ്റിമറിച്ച 19 ഒരു പ്രൊജക്ടിന്റെ ഭാഗമായി ഹോണ്ടുറാസ് സന്ദർശിച്ചത് മത്തിയാസിന്റെ ജീവിതത്തെ മാറ്റിമറിച്ചു. തീർത്തും ദുരിതപൂർണമായ സാഹചര്യങ്ങളിലും ഉറച്ച വിശ്വാസവും സത്യസന്ധമായ പ്രത്യാശയും പുലർത്തുന്ന ആളുകളെയാണ് അവിടെ കണ്ടത്. അവിടെ കാണാനിടയായ വൈദികരും സന്യസ്തരുമായിരുന്നു ഏറ്റവും ശക്തരായ സാക്ഷികൾ. കടുത്ത ദാരിദ്ര്യത്തിലും മോശം ജീവിത സാഹചര്യങ്ങളിലുമുള്ളവരെ സേവിക്കാനായി അവർ തങ്ങളുടെ സൗകര്യപ്രദമായ ജീവിതം വേണ്ടെന്ന് വെച്ചിരിക്കുന്നു. മറ്റു വൈദികരിൽ കണ്ട അതേ ആനന്ദം അവരിലും നിറഞ്ഞിട്ടുണ്ട്. മാത്രവുമല്ല, ബ്രഹ്മചര്യം പാലിക്കുന്നത് വൈദികർക്കും സന്യസ്തർക്കും സ്വയം മറന്ന് സേവനം ചെയ്യാൻ സഹായകമാണ് എന്നും മത്തിയാസ് മനസ്സിലാക്കി. അപ്പോൾ മുതലാണ് താനും വൈദികനാകാൻ വിളിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് കർത്താവിനോട് ചോദിക്കാൻ തുടങ്ങിയത്. എന്നാലും ദൈവവിളിയെക്കുറിച്ച് ഉറപ്പിക്കണമെങ്കിൽ പല കാര്യങ്ങളും യഥാസ്ഥാനത്ത് വീഴേണ്ടിയിരുന്നു. അമ്മ മറച്ചുവെച്ച രഹസ്യം. യൂണിവേഴ്സിറ്റി പഠനം തുടരവെ ഒരിടവകയിൽ സേവനം ചെയ്യുക കൂടി ചെയ്തുകൊണ്ട് 3 പ്രാർത്ഥിച്ചു കാത്തിരുന്ന ശേഷമാണ് വൈദികനാകാനുള്ള വിളി വിവേചിച്ചറിഞ്ഞത്. അങ്ങനെ ഒടുവിൽ സെമിനാരിയിലേക്ക് അപേക്ഷ നൽകാൻ തീരുമാനിച്ചു. അവനെ കത്തോലിക്ക വിശ്വാസത്തിൽ ഉറപ്പിച്ച് വളർത്തിയ സ്വന്തം അമ്മ ആ സമയത്ത് തീർത്തും രോഗിണിയായിരുന്നു. അമ്മയുടെ മരണത്തിന് തൊട്ടുമുമ്പ് തന്റെ ദൈവവിളിയെക്കുറിച്ച് ധൈര്യപൂർവ്വം തുറന്നു പറഞ്ഞു. അത്രയും മോശം രോഗാവസ്ഥയിലും അത്യധികം സന്തോഷമാണ് അമ്മ പ്രകടിപ്പിച്ചത്. അതിനുശേഷം അവിശ്വസനീയമാംവിധം ദൈവവിളിയെ ഉറപ്പിക്കുന്ന ചില കാര്യങ്ങൾ അറിഞ്ഞു. അത് ഏറെ സന്തോഷകരമായിരുന്നു. ചില ബന്ധുക്കളാണ് അവ വെളിപ്പെടുത്തിയത്. മത്തിയാസിന് ദൈവവിളി ലഭിക്കുന്നതിനായി അമ്മ അവർക്കൊപ്പം രഹസ്യമായി പ്രാർത്ഥിച്ചിരുന്നു അത്രേ. പക്ഷെ ഒരിക്കൽ പോലും അമ്മ അത് മകനോട് പറഞ്ഞിരുന്നില്ല. അമ്മയുടെ സ്വാധീനമില്ലാതെ സ്വന്തമായി തന്റെ ദൈവവിളി അവൻ മനസ്സിലാക്കണം എന്ന് അമ്മ ആഗ്രഹിച്ചിരുന്നിരിക്കണം. 100 മുമ്പത്തെ പ്രാർത്ഥന. തന്റെ കത്തോലിക്ക വിശ്വാസ ജീവിതവും ഈ ദൈവവിളിയുമെല്ലാം ലഭിച്ചതിന് പിന്നിൽ ചില രഹസ്യങ്ങളുണ്ടെന്ന് മത്തിയാസിനറിയാം. ഒരു നോബൽ ജേതാവും ഈ ജീവിതകഥയിലെ മാറ്റി നിർത്താനാവാത്ത ഘടകമാണ്. നോർവേയിൽ നിന്നുള്ള സാഹിത്യ നോബൽ ജേതാവായ സിഗ്രീദ് ഉൺസൻ ആണ് മത്തിയാസിന്റെ ഈ ജീവിതത്തിലെ ഒരു പ്രധാന കഥാപാത്രം. നിരീശ്വരവാദികളും നാമമാത്ര ലൂതറൻ വിശ്വാസികളുമായിരുന്നവരുടെ മകളായി ജനിച്ച് പിൽക്കാലത്ത് ഉറച്ച കത്തോലിക്ക വിശ്വാസിയായ എഴുത്തുകാരിയായിരുന്നു സിഗ്രീദ്. വെറുതെ വിശ്വാസം സ്വീകരിക്കുക മാത്രമല്ല, കത്തോലിക്ക ആത്മീയതയിൽ ആഴപ്പെടുകയും ചെയ്തിരുന്നു അവർ. ഡൊമിനിക്കൻ അൽമായ സഭയിൽ അംഗവുമായി. തന്റെ ഇടവക ദേവാലയത്തിൽ നിന്ന് ദൈവവിളി ഉണ്ടാകാനായി തീവ്രമായി അവർ പ്രാർത്ഥിച്ചിരുന്നു അത്രേ. ആ പ്രാർത്ഥനയ്ക്ക് ദൈവം നൽകിയ ഉത്തരമാണ് അതേ ഇടവകയിൽ നിന്ന് വൈദിക ജീവിതത്തിലേക്കുള്ള തന്റെ വിളി എന്ന് മത്തിയാസ് കരുതുന്നു. 100 വർഷത്തോളം മുമ്പ് അവർ ഉയർത്തിയ പ്രാർത്ഥന. ഈ ദൈവവിളിയെക്കുറിച്ച് സിഗ്രീദ് ഉൺസെറ്റ് പ്രവചിക്കുകയും ചെയ്തിരുന്നുവെന്ന് മത്തിയാസ് പറയുന്നു. ഭാവിയിൽ യൂറോപ്പിലെ വിശ്വാസം ക്ഷയിക്കുമെന്നും അന്ന് പാശ്ചാത്യർ സുവിശേഷം നൽകിയ ലാറ്റിൻ അമേരിക്കയിലും ഏഷ്യയിലും ആഫ്രിക്കയിലും നിന്നുള്ള മിഷണറിമാർ നോർവേയിലെ പൂർവ്വപിതാക്കന്മാരുടെ വിശ്വാസം തിരികെ കൊണ്ടുവരുമെന്നും അവർ എഴുതിയിട്ടുണ്ട്. ഫിലിപ്പീൻസിൽ നിന്നും വന്നും തന്റെ വിശ്വാസം മുറുകെ പിടിച്ച് ജീവിച്ച അമ്മ അതിന് ഉത്തമ ഉദാഹരണമാണ്. കത്തോലിക്ക വിശ്വാസം സ്വീകരിക്കും മുമ്പ് തന്നെ ട്രെറ്റൻ എന്ന തന്റെ പട്ടണത്തിലെ ദേവാലയത്തിൽ സിഗ്രീദ് വിശുദ്ധ ബലിയിൽ സംബന്ധിക്കുമായിരുന്നുവെന്ന് മത്തിയാസ് മനസ്സിലാക്കി. തന്റെ കുടുംബത്തിലെ പൂർവീകരുമായി സിഗ്രീദ് വ്യക്തിപരമായി ബന്ധം പുലർത്തിയിരുന്നെന്നും അറിയാം. ഇതിനെല്ലാം തിലകക്കുറി എന്നോണം തന്റെ ഡീക്കൻ പട്ടത്തിന് മത്തിയാസ് അണിഞ്ഞത് 1930 സിഗ്രീദ് സമ്മാനിച്ച തിരുവസ്ത്രങ്ങളാണ്. ഇന്ന് ഡീക്കൻ മത്തിയാസ് ലീഡവും ഒപ്പമുള്ള വൈദികാർത്ഥികളും നോർവേയെ പുനഃസുവിശേഷീകരിക്കുക എന്ന താരതമ്യേന കഠിനമായ ദൗത്യമാണ് ഏറ്റെടുത്തിരിക്കുന്നത്.